ഓസ്ട്രേലിയൻ ഫെഡറൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ലൈവ് ടോക്ക് ബാക്കിലേക്ക് പോവുകയാണ്. എന്താണ് മലയാളികൾ ഓസ്ട്രേലിയയിൽ വോട്ട് ചെയ്യുമ്പോൾ അതിൽ കണക്കിലെടുക്കുന്ന ഘടകം, അതുപോലെ തന്നെ ഇന്ത്യയിലെ വോട്ടിംഗ് സമ്പ്രദായവും ഓസ്ട്രേലിയയിലെ നിർബന്ധിത വോട്ടിംഗ് സമ്പ്രദായവും താരതമ്യം ചെയ്ത് ഇതിൽ ഏതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്ന കാര്യങ്ങൾ പറയാം. ഈ ലൈവ് ടോക്ക് ബാക്കിനിടയ്ക്ക് നമ്മളോടൊപ്പം സംസാരിക്കാനായി രണ്ട് അതിഥികൾ കൂടിയുണ്ട്. സിഡ്നി സ്റ്റുഡിയോയിൽ ശ്രീ കെ സി എബ്രഹാം, 4 പതിറ്റാണ്ടോളമായി ഓസ്ട്രേലിയയിൽ താമസിക്കുകയും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ മലയാളികൾ എത്രത്തോളം സജീവമാണ് എന്ന കാര്യം അദ്ദേഹം വിലയിരുത്തും. അതോടൊപ്പം മെൽബണിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ, ഇന്ത്യൻ മലയാളി മാഗസിന്റെ എഡിറ്ററായിട്ടുള്ള ശ്രീ തിരുവല്ലം ഭാസിയും നമ്മോടൊപ്പം ഇന്ന് ചേരുന്നുണ്ട്. ടെലിഫോൺ ലൈനിലാണ് അദ്ദേഹം ചേരുന്നത്. ശ്രോതാക്കളുടെ കോളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ശ്രീ കെ സി എബ്രഹാം, മലയാളികൾ ഓസ്ട്രേലിയയിൽ എത്തിത്തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ തന്നെ എത്തിയ ആളാണ് താങ്കളും. ഇവിടുത്തെ മലയാളികൾ വോട്ട് ചെയ്യുന്നതിന് പ്രധാനമായി കണക്കിലെടുക്കുന്ന ഘടകം എന്താണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്?
നമസ്കാരം ഡിജു, വളരെ നന്ദി. രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ സാധാരണഗതിയിൽ ഏതൊരു രാഷ്ട്രീയ വോട്ടിംഗ് രീതിയിലാണെങ്കിൽ തന്നെയും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ എങ്ങനെ ഏത് രാഷ്ട്രീയ പാർട്ടി പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി സഹായിക്കുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോരുത്തരും വോട്ടിങ്ങിൽ അവസാന തീരുമാനം എടുക്കുന്നത്. അത് സ്വാഭാവികമായിട്ടാണ്. വർഷങ്ങൾക്ക് വളരെ വർഷങ്ങൾ 10-40 വർഷമായിട്ട് ഇവിടെയുള്ള ഞാൻ ഈ കഴിഞ്ഞ 40 വർഷങ്ങളായിട്ടുള്ള ഈ വോട്ടിംഗ് സമ്പ്രദായത്തിലെ വളരെയധികം വ്യത്യാസങ്ങൾ കാണുകയുണ്ടായി. അന്നുണ്ടായിരുന്ന ലിബറൽ പാർട്ടി അല്ല ഇന്നത്തെ ലിബറൽ പാർട്ടി. അവരുടെ യാഥാസ്ഥിതിക മനസ്സിലൊക്കെ ധാരാളമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലേബർ പാർട്ടി ഞാൻ വന്ന് വരുന്ന സമയത്താണ് വിഡ്ലത്തിൻ്റേതായിട്ടുള്ള ഒരു സമയമായിരുന്നു. അതിൽ രാഷ്ട്രീയമായിട്ട് വളരെ കൊളർക്കം സൃഷ്ടിച്ച ഒരു സമയം.
തീർച്ചയായും നമുക്ക് അതിലേക്ക് എനിക്ക് മടങ്ങി വരാൻ തോന്നുന്നു. ഇപ്പോൾ തുടക്കം തന്നെ ഒരു ശ്രോതാവ് മെൽബണിൽ നിന്നും ചാക്കോ എന്നൊരു ശ്രോതാവ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ചാക്കോ, താങ്കൾക്ക് പറയാം എന്താണ് ഈ ഒരു ഇവിടുത്തെ മലയാളികൾ വോട്ടിങ്ങിൽ പ്രധാനമായും കണക്കിലെടുക്കുന്ന ഘടകം? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്?
പൊതുവായിട്ട് കണക്കെടുക്കേണ്ടത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പാർട്ടികളുടെ തത്വങ്ങൾ നിലവിൽ വരുത്താൻ അവർ ശ്രമിക്കുന്നോ ഇല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്.
താങ്കൾ വോട്ട് ചെയ്യുമ്പോൾ അത് കണക്കിലെടുത്ത് തന്നെയാണോ ഇത്രയും കാലം ചെയ്തിട്ടുള്ളത്?
ഇത്രയും കാലം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എങ്കിലും അവരുടെ മാനിഫെസ്റ്റോ നമ്മൾ നോക്കുമ്പോൾ പൊതുവായിട്ട് പൊതു നന്മയ്ക്ക് വേണ്ടിയാണോ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഗേ മാരേജ് എന്നുള്ള ഒരു ഇഷ്യൂ ഇപ്പൊ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇഷ്യൂവിൽ ഇപ്പോ പട്ടിയെ പൂച്ചയാക്കുന്ന ഇടപാടാണ് അവർ കാണിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഭാഷ എന്ന് പറയുന്നത് ഏതൊരു സംസ്കാരത്തിന്റെയും പ്രാഥമികമായ ഘടകമാണ്. അപ്പൊ ആ ഒരു ഭാഷയിൽ ആ വാക്കിന് ഒരു പ്രത്യേക നിർവചനമുണ്ട്. ആ നിർവചനത്തെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു സംയോജനമാണെന്നുള്ളത് നമ്മൾ നിർവചനത്തിലുള്ള കാര്യമാണ്. അത് മാറ്റി ഇപ്പോൾ ഒരു പശു ഒരു പൂച്ചയാണ് എന്ന് പറയുകയാണ്.
ശ്രീ ജാക്കോ, ഞാൻ അതിനകത്തൊരു കാര്യം ചോദിച്ചോട്ടെ. അത് ലോകത്ത് ഒരുപാട് സ്ഥലത്ത് ഉള്ള ഒരു കാര്യം തന്നെയല്ലേ? നമ്മൾ കുറച്ചു പേർക്ക് മറ്റൊരു നിർവചനം അതിലുണ്ടെങ്കിൽ പോലും ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഒരുപാട് പേർ അങ്ങനെ ഒരു രീതിയിലേക്ക് ഉണ്ടല്ലോ. അതിനെ പിന്നെ എങ്ങനെയാണ് എതിർക്കുന്നത്?
ഓക്കെ, അപ്പൊ നമ്മളൊരു മെജോറിറ്റിയാണ് നമ്മൾ സ്ഥിരീകരിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും ന്യായവും സത്യവും സത്യവും ന്യായവും അല്ലാതാകില്ലെന്നല്ല.
മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പോകണമെന്നാണോ താങ്കൾ പറയുന്നത്?
ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, പട്ടി എന്തായാലും പൂച്ചയാകാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ വിവാഹം എന്ന് പറഞ്ഞിരിക്കുന്നത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സംയോജനം, അതാണ് വിവാഹം എന്ന് അവർ നിർവചിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ നിർവചനമാണ് മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പൊ ലോകത്തിലുള്ള എല്ലാവരും അല്ലെങ്കിൽ കുറേയധികം രാജ്യങ്ങൾ അത് അംഗീകരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അത് ശരിയാണെന്നോ അത് ന്യായമാണെന്നോ നീതിയാണെന്നോ പറയുന്നത് ശരിയല്ല.
തീർച്ചയായും താങ്കളുടെ അഭിപ്രായം തന്നെയാണത്. വളരെയധികം നന്ദി ഇപ്പോൾ വിളിച്ചതിന്. മറ്റൊരു ശ്രോതാവ് കൂടി ഇപ്പോൾ വിളിക്കുന്നുണ്ട്. സിഡ്നിയിൽ നിന്നുള്ള ബിബിൻ ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഹലോ ബിബിൻ.
ഹലോ
ബിബിൻ, എന്താണ് അഭിപ്രായം? ബിബിൻ ഇവിടെ വോട്ട് ചെയ്യുന്നത്, ഞാൻ ബിബിനോട് മറ്റൊരു ചോദ്യം ചോദിക്കാം. ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് ബിബിൻ. ഇന്ത്യയിലെ വോട്ടിംഗ് സമ്പ്രദായം, ഇവിടത്തെ നിർബന്ധിത വോട്ടിംഗ് സമ്പ്രദായം, ഇത് രണ്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ് നല്ലതെന്നാണ് ബിബിന് തോന്നുന്നത്?
എനിക്ക് സത്യത്തില് നിർബന്ധിത വോട്ടിംഗ് സമ്പ്രദായത്തോടാണ് താല്പര്യം.
എന്തുകൊണ്ട്?
അതായത് നമ്മള് ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. എന്തായാലും രണ്ടുപേര് നിൽക്കുമ്പോ നമ്മൾ അതിന്റെ അകത്ത് കമ്പൽസറി ആയിട്ട്, കാരണം ഇന്ത്യയിൽ ഇപ്പൊ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക്. ഇപ്പോ തെരഞ്ഞെടുത്ത് വരുന്ന ആള് എന്ന് പറയുന്നത് 40% റെപ്രസെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 10%. അതായത് മെജോറിറ്റി ഇന്ത്യയിലെ ഒരു പോളിംഗ് ശതമാനം വിശിക്കുമ്പോൾ 60%. ഇതിന്റെ റെപ്രസെന്റേറ്റീവ് വോട്ട് ചെയ്യുന്ന ആൾക്കാരിൽ. അപ്പൊ അതിലെ മെജോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു 30% മെജോറിറ്റി ഇത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ 35%ലാണ് നമ്മൾ ആളെ ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ ഇതുള്ളത് കൊണ്ട് നമ്മൾ എല്ലാരും പോയി വോട്ട് ചെയ്യും, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടണം എന്നില്ല, എന്നാലും നമ്മൾ വോട്ട് ചെയ്യും. നമുക്കൊരു അഭിപ്രായം എന്തായാലും ഉണ്ട് എല്ലാ കാര്യത്തിലും. അപ്പൊ നമ്മൾ ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു സൊസൈറ്റിനെ പറ്റി നമുക്ക് നമ്മളൊരു അരാഷ്ട്രീയം ആയി മാറാനുള്ള സാധ്യത കുറവാണ്.
അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, മലയാളികൾ വോട്ട് ചെയ്യുമ്പോൾ, മലയാളികളെല്ലാം രാഷ്ട്രീയ പ്രബുദ്ധരാണ്, വോട്ട് ചെയ്യുമ്പോൾ എന്താണ് പ്രധാനമായും കണക്കിലെടുക്കുന്നത്? ബിബിൻ എന്ത് തോന്നുന്നു?
അയ്യോ, എനിക്ക് അങ്ങനെ അങ്ങോട്ട് പറയാനില്ല. അതായത് എന്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ, നമ്മൾ അറിയാലോ ഇവിടുത്തെ നമ്മുടെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ജോലി, പിന്നെ സോഷ്യൽ ബെനിഫിറ്റ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു വോട്ട്. അപ്പൊ അതൊക്കെ കൂടുതൽ തരുന്നോ? പിന്നെ ബിസിനസ്സുകാരുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു പെർസെന്റേജ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഒരു അങ്ങനെ എല്ലാ ബെനിഫിറ്റും, പിന്നെ എക്കണോമി പറഞ്ഞ പോലെ വേറെ ലെവലിലേക്ക് കൊണ്ടാവാൻ പറ്റുന്ന ഒരാൾക്കാരെയൊക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. കാരണം നാട്ടില് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കുറെ പോളിസീസും കാര്യങ്ങളൊക്കെ നോക്കുമായിരിക്കും, പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ ആ ലെവലിൽ നിന്ന് കുറച്ചെങ്കിലും ഒന്ന് മാറിപ്പോകും. എനിക്ക് തോന്നുന്നത് കുറെ പഴയ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ നോക്കുമായിരിക്കും. എന്റെ ഒരു സ്ഥിതിയിൽ ഞാനും ഞാനിതുവരെ വോട്ട് ചെയ്തിട്ടില്ല, ഇവിടെ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നത്.
ആദ്യമായി വോട്ട് ചെയ്യാൻ പോകേണ്ടതിന്റെ ആവശ്യത്തിലായിരിക്കും.
ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ അറിയില്ല ഇവിടെ വോട്ട് ചെയ്യുന്നതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, അത് എന്താണെന്ന് ഞാൻ അറിയില്ല. ഞാനിങ്ങനെ പണ്ട് ബൂത്തുകളും ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് അതിന്റെ അകത്ത് കയറിയാൽ എന്താണ്.
അപ്പോൾ എന്തായാലും ബിബിൻ എന്തായാലും നല്ലൊരു വോട്ടിംഗ് ആശംസിക്കുന്നു. ആദ്യത്തെ വോട്ടിംഗ് നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആർക്കാണ് വോട്ട് ചെയ്യുന്നെങ്കിൽ
തീർച്ചയായും കാര്യമായിട്ട് തന്നെ ചെയ്യും.
തീർച്ചയായും വളരെയധികം നന്ദി ബിബിൻ എന്തായാലും സംസാരിച്ചതിന്. ഇപ്പോൾ മെൽബണിൽ നിന്നും തിരുവല്ലം ഭാസി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തിരുവല്ലം ഭാസി, ഇപ്പോൾ ഇവർ ചൂണ്ടിക്കാണിച്ച എല്ലാവരും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുള്ളത്, ഇന്ത്യയിലെ ഒരു വോട്ടിംഗ് സമ്പ്രദായത്തെക്കാൾ ഇവിടുത്തെ നിർബന്ധിത വോട്ടിംഗ് സമ്പ്രദായമാണ് നല്ലതെന്ന് ബിബിൻ ചൂണ്ടിക്കാട്ടി. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ താങ്കൾ ഇത് രണ്ട് രാജ്യത്തെ രാഷ്ട്രീയവും വിലയിരുത്തുന്ന ഒരാളാണ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്?
ഞാനിതിൽ ഒരു ഒരു വിഷയം രണ്ട് രാജ്യത്തെയും താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് രാജ്യത്തിന്റെയും ധാരാളം സാമൂഹിക പശ്ചാത്തലങ്ങളുടെ വിലയിരുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ അക്കാര്യത്തെ കുറിച്ച് പറയേണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശൈശവാവസ്ഥയിലാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ജനങ്ങളിൽ 100 പേരുണ്ടെങ്കിൽ അതിൽ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലെത്തുന്നത് 70 അല്ലെങ്കിൽ 60 താഴെ. അതിൽ തന്നെ ഒരു 7 അല്ലെങ്കിൽ പ്രാദേശിക കക്ഷികളും പ്രധാന കക്ഷികളും തമ്മിൽ വിഭജിച്ചു കഴിഞ്ഞാൽ ജയിച്ച് അധികാരത്തിൽ വരുന്ന പാർട്ടിക്ക് കേവലം 20% വോട്ട് കിട്ടുന്നവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഓസ്ട്രേലിയയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. നമ്മുടെ ഇന്ത്യയിൽ 20% വോട്ടിംഗ് കിട്ടിയ ഇന്ത്യൻ ജനതയുടെ വോട്ടേഴ്സിലുള്ള 20% പേരാണ് ഇന്ത്യ ഗവൺമെന്റ് തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ ഇവിടെ നിർബന്ധിത വോട്ടവകാശം നമ്മൾ 100% അതിനെ സ്വാഗതം ചെയ്യുന്നു. അതായത് നമ്മൾ ഏത് പ്രക്രിയയുടെ ആയാലും ആ പ്രക്രിയയോട് നമ്മൾ ഒന്നുകിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, അതല്ലെങ്കിൽ അതിനോടുള്ള നമ്മളുടെ എതിർപ്പ് പ്രകടിപ്പിക്കുക. ഇത് നമ്മൾ ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ ഒരു ജനാധിപത്യ ബോധം. ആ ജനാധിപത്യ ബോധം തീർച്ചയായിട്ടും ഈ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഞാൻ പറയുന്നു, എല്ലാ രാജ്യത്തും നമ്മുടെ വോട്ട് ചെയ്യേണ്ട പൗരാവകാശം വിനിയോഗിക്കേണ്ടത് ഒരു പൗരന്റെ കടമയാണ്.
തീർച്ചയായും വളരെ വ്യക്തമായ ഒരു നിലപാടാണ് താങ്കൾ ഇത് പറഞ്ഞിരിക്കുന്നത്. ശ്രീ കെ സി അബ്രഹാം, ഇപ്പോൾ താങ്കൾ ഇക്കാര്യത്തിൽ പറഞ്ഞതിൽ, മലയാളികൾ ഇവിടെ സജീവമായി രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് വളരെ കുറച്ചേ നമ്മൾ കണ്ടിട്ടുള്ളൂ, എന്താണ് അങ്ങനെ ഒരു അതിനൊരു കാരണം?
മലയാളികൾ പ്രവാസികളായി മാറുന്നത് അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള കൺസേൺ കൊണ്ടാണ്. അവർക്ക് മെച്ചമായൊരു ജീവിത രീതി ലഭിക്കുവാൻ വേണ്ടിയിട്ട് പ്രവാസികളായിട്ട് മാറുന്നു. ആരും തന്നെ ജനിച്ച നാടിനെ മറക്കുന്നില്ല, അതിനോട് വളരെ താല്പര്യമുള്ളവരാണ്. എന്നിരുന്നാലും സ്വന്തമായിട്ടുള്ള ഉന്നമനവും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ സുരക്ഷിതത്വം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രവാസിയായി മാറുമ്പോൾ തീർച്ചയായും അവർക്ക് രാഷ്ട്രീയം ആദ്യമായിട്ട് വരിക, ഒന്ന് സെറ്റിൽ ചെയ്യുക, സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ രീതികളിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക. അത്രയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അവരൊരു നിലയിലെത്തിക്കഴിയുന്നു. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു താല്പര്യം, പ്രബുദ്ധത അവർ കൊണ്ടുവന്നു വരികയിൽ തന്നെയും പലപ്പോഴും അതിൽ പ്രവേശിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതാണ് ഒരു കാരണം. രണ്ടാമതായിട്ട് ആംഗലേയ ഭാഷയിലൊക്കെ വളരെ സ്വാധീനമുള്ളവരാണ് നമ്മളൊക്കെ ഇന്ന് വരികയിൽ തന്നെയും ഭാഷയിലുള്ള ഉച്ചാരണ രീതികളിലും മറ്റുള്ള കാര്യങ്ങളിലും നമുക്ക് ശരിയായിട്ട് മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതായിട്ടുള്ള ഒരു, അതുകൊണ്ട് പലരും മാറി നിൽക്കാറുണ്ട്.
തീർച്ചയായും അത് വളരെ നിർണായകമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ പറഞ്ഞപ്പോൾ. മറ്റൊരു ശ്രോതാവ് കൂടിയുണ്ട്, അപ്പോൾ സിഡ്നിയിൽ നിന്നും ജയന്തി മുരളി. ഹലോ ജയന്തി മുരളി.
ഹലോ ഡിജു.
എന്താണ് തോന്നുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വോട്ട് ചെയ്യുമ്പോൾ മലയാളികൾ പ്രധാനമായും കണക്കിലെടുക്കുന്ന ഘടകം എന്തെന്നുള്ളതാണ് എസ് ബി എസ് ചോദിച്ചിരിക്കുന്ന ചോദ്യം, എന്താണ് തോന്നുന്നത്?
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണക്കാക്കുന്നത് മെയിൻ ജോലി സ്ഥിരത, പിന്നെ ജോലി സാധ്യത, പിന്നെ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന കരം എത്രത്തോളം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു അത്, പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് മാനുഷിക പരിഗണന, ഓസ്ട്രേലിയൻ ജനതയോടും ലോക ജനതയോടും ഉള്ള മാനുഷിക പരിഗണന, അതൊക്കെയാണ് ഞാൻ പരിഗണിക്കുന്ന.
ഈ പരിഗണനകളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഇതിനോടകം തീരുമാനിച്ചു കഴിഞ്ഞോ?
പിന്നെ ഓഫ് കോഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞു.
അപ്പോൾ എനിക്കൊന്ന് സ്ഥിരമായി തന്നെ ഒരാൾക്ക് ഒരേ ഇതിൽ തന്നെ ഒരു തീരുമാനം വെച്ച് വോട്ട് ചെയ്യുകയാണോ, അതോ ഓരോ തവണയും ഇലക്ഷൻ വരുമ്പോൾ പോളിസീസ് അനുസരിച്ച് മാറ്റം വരാറുണ്ടോ?
മാറ്റം വരാറുണ്ട്, മാറ്റം വരാറുണ്ട്.
തീർച്ചയായും ഈ മലയാളികൾ ഇവിടെ രാഷ്ട്രീയത്തിൽ കാര്യമായിട്ട് വരാത്തതിനെ കുറിച്ച് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു സ്ത്രീകൾ പ്രത്യേകിച്ചും വളരെ കുറച്ചാണ് മാത്രമേ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുള്ളൂ, എന്തുകൊണ്ടായിരിക്കും അത്?
അതിനെ കുറിച്ച് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ പൊതുവെ നമ്മുടെ മലയാളി സ്ത്രീകളെ വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നവരാണ്, ലൈക്കനു വീട്ടില് ജോലി, വീട്, കുടുംബം, അങ്ങനെയുള്ള ഒരു ഇതാണ് പൊതുവെ നമ്മൾക്ക്. ഒരു പൊളിറ്റിക്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഷൈൻ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് തോന്നുന്നില്ല ഇവിടെ നമുക്ക് നമ്മുടെ സ്ത്രീകൾക്ക് കിട്ടുന്നത്. പിന്നെ എനിക്ക് അതാണ് എനിക്ക് പറയാനുള്ളത്.
തീർച്ചയായും വളരെയധികം നന്ദി സംസാരിച്ചതിന്.
ഓക്കെ, താങ്ക് യു ഡിജു.
താങ്ക് യു. ശ്രീ തിരുവല്ലം ഭാസി, ഞാൻ ഇവിടെ ഇദ്ദേഹത്തോട് കെ സി അബ്രഹാമിനോട് ചോദിച്ച ആദ്യ ചോദ്യം തന്നെ മലയാളികൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൽ കുറവാണ്. അദ്ദേഹം പറഞ്ഞത് ഇവിടത്തെ സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ടെങ്കിലും ഇവിടത്തെ സാഹചര്യങ്ങളുമായി ഒത്തിണങ്ങാനുള്ള പ്രയാസമുണ്ടാകുന്നു, അതും കൂടെ കാരണമാകും എന്ന് പറയുന്നുണ്ട്. താങ്കൾക്ക് ആ ഒരു വിലയിരുത്തൽ തന്നെയാണോ താങ്കൾക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ തോന്നുന്നത്?
വാസ്തവത്തിൽ നമ്മുടെ മലയാളികൾ ഇവിടെ വരുന്നത്, നമ്മൾ ഏത് മേഖലയിലുള്ള മലയാളികളാണ് ഇവിടെ തൊഴിൽ തേടി ഇവിടെ എത്തുന്നതെന്നും കൂടെ പരിശോധിക്കണം. നമ്മൾ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവൃത്തത ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രവൃത്തതയുടെ ഭാഗമായിട്ടല്ല നമ്മളിവിടെ വരുന്നത്. നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്തു, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു തൊഴിൽ തേടി നമ്മളിവിടെ എത്തുന്നു, നമ്മുടെ തൊഴിൽ നിൽക്കുന്നു, അതിലൂടെ മുന്നോട്ട് പോകുന്നു. ഒരു കാര്യം കൂടെ പരിശോധിക്കേണ്ടത്, ഈ കഴിഞ്ഞത് ഒരു ഗവൺമെന്റിന്റെ ഒരു പാർട്ടിയുടെ ഗവൺമെന്റ് തുടർച്ചയായിട്ട് 6 വർഷം ഭരിച്ച ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ മുന്നേ ഉള്ള ഗവൺമെന്റിനെ കുറിച്ച് ഈ 6 വർഷത്തേക്ക് ഇപ്പുറത്ത് വന്ന മലയാളികൾക്കും വോട്ട് ചെയ്യാൻ പോകുന്നവർക്കും എന്താണെന്ന് കൂടുതൽ ചരിത്രങ്ങൾ അറിയത്തില്ല. മുൻപിരുന്ന ലിബറൽ ഗവൺമെന്റ് എന്തൊക്കെയാണ് ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ളത്, നേട്ടങ്ങൾ എന്താണ്, അതിലെ കോട്ടങ്ങൾ എന്താണ്, അത് പരിശോധിക്കാൻ നമ്മൾ ഈ 6 വർഷം ഇപ്പുറത്തേക്ക് വന്ന മലയാളി സമൂഹത്തിന് കഴിയുന്നില്ല. അത് ഒരു കാര്യം. പക്ഷേ ഏറ്റവും കൂടുതൽ മലയാളികളുടെ ഒരു ഒഴുക്ക് വന്നതും ഇപ്പോഴാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് നമ്മൾ ആർക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതല്ല, ഒരു കാര്യത്തിന് മാധ്യമ പ്രവർത്തനം എന്നുള്ളതിൽ ഞാൻ കാണുന്നത് ഈ വോട്ടിനെ സ്വാധീനിക്കുന്നത് ഇന്ത്യയെ വ്യത്യസ്തമായി ഇവിടെ സ്വാധീനിക്കുന്നതിൽ മാധ്യമങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. മാധ്യമങ്ങളുടെ ക്യാമ്പയിനിങ് ഈ വോട്ടിനെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. നേരത്തെ ഡിജു പറഞ്ഞതുപോലെ ഇന്ത്യയിലാണെങ്കിൽ ഞാൻ കോൺഗ്രസ് ആണ്, ഞാൻ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ്, ഞാൻ ബി ജെ പി ആണ്, ഞാൻ ഞങ്ങൾ എന്ത് കുറ്റം കാണിച്ചാലും അവർക്കത് മാറി ആ പ്രബുദ്ധതയുള്ള രാഷ്ട്രീയ വോട്ടർമാർ മാറത്തില്ല. പക്ഷേ ഇവിടെ ഒരു വിഭാഗം ജനത അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ബഹുഭൂരിപക്ഷം പേരും ഈ നേരത്തെ പറഞ്ഞ ഇവിടെ നമ്മുടെ ശ്രോതാക്കളും പലരും പറഞ്ഞതുപോലെ നമ്മുടെ തൊഴിൽപരമായ രാജ്യത്തിൻ്റെതായ വികസന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ധാരാളം പ്രശ്നങ്ങൾ അവർ വിലയിരുത്തും. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ ആവർത്തിക്കുന്നത്, ഇന്ത്യയെ സംബന്ധിച്ചോളം ഈ ലേബർ ഗവൺമെന്റ്, ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല എങ്കിലും ഈ ലേബർ ഗവൺമെന്റ് കഴിഞ്ഞ ഒരു 6 വർഷം കൊണ്ട് ഈ 10 ലക്ഷം പേരുടെ ജോലി നൽകാൻ കഴിയുന്ന ഒരു സുരക്ഷിതമായ എംപ്ലോയ്മെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിൽ ഞാൻ കാണുന്നത് ഇന്ത്യയിൽ നിന്ന് വന്നവർക്ക് കഴിഞ്ഞ വർഷം തന്നെ 125,000 പേർക്ക് 457 വിസ ഇവിടെ നിന്ന് അനുസരിച്ച് ഇവിടെ അവർക്ക് ഇവിടെ മൈഗ്രേറ്റ് ചെയ്യാൻ അത് വരാൻ കഴിഞ്ഞുവെന്ന് പറയുമ്പോൾ അതിൽ ഒരു ഗവൺമെന്റിന്റെ ഒരു വളരെ നല്ല ഭാഗം, അതായത് ഇന്ത്യ ഗവൺമെന്റിൽ ഇന്ത്യൻ ജനസമൂഹം സ്വാഗതം ചെയ്യേണ്ട ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ എടുത്തു പറയാവുന്ന ധാരാളം നന്മകൾ ഈ ലേബർ ഗവൺമെന്റ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ
ഞാൻ ഇദ്ദേഹത്തോട് ശ്രീ കെ സി അബ്രഹാമിനോട് ചോദിച്ചോട്ടെ, ലേബർ ഗവൺമെന്റ് കാര്യം അദ്ദേഹം ഇവിടെ 40 വർഷമായിട്ടുണ്ടായിരുന്നു, ലേബർ ഗവൺമെന്റ് കാലത്ത് മാത്രമാണോ അത്തരം ഒരു കാര്യം വന്നിട്ടുള്ളത്?
തീർച്ചയായും അല്ല. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലിബറൽ പാർട്ടിയുടേതായിട്ടുള്ള കാലത്താണ് കൂടുതൽ ഇന്ത്യൻസ് ഇവിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ 457 വിസയുടെ കാര്യം, ഇപ്പോഴത്തെ എംപ്ലോയ്മെൻറ്റ് ഷോർട്ടേജ് കൊണ്ടുവന്നു എന്നുള്ളത് കവിഞ്ഞ് ഞാൻ രാഷ്ട്രീയമായിട്ടൊന്നും പറയുകയല്ല, പക്ഷേ ഇതിൻ്റെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻ അനുസരിച്ച് 457 വിസ ഷോർട്ടേജ് ഓഫ് ലേബർ കൊണ്ട് വന്നു എന്നുള്ളത് കവിഞ്ഞ് അത് ലിബറൽ ഗവൺമെൻ്റ് ആയാലും ലേബർ ഗവൺമെൻ്റ് ആയാലും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്, അതുകൊണ്ട് ചെയ്തെന്നേ ഞാൻ ധരിക്കുന്നുള്ളൂ.
ഇന്ത്യയിലേക്ക് വന്നൊരു നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്ന് ഇപ്പോ താങ്കൾ വന്ന 40 വർഷം എത്രത്തോളം ഇന്ത്യൻസ് ആണ് ഈ അടുത്ത കാലത്തേക്ക് വന്നു എന്നുള്ളതോട് കണക്കൂടെ അത് വെളിപ്പെടുത്താൻ മാത്രമല്ലേ.
തീർച്ചയായും താങ്കളോട് ഒരു ചോദ്യം കൂടി ഉള്ളത്, ഈ 40 വർഷത്തിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം മലയാളികളുടെ ഒരു ഈ പറഞ്ഞ രാഷ്ട്രീയത്തിലേക്കുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ?
കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ തിരുവല്ലം പറഞ്ഞതുപോലെ തന്നെ മിക്കവാറും ഇവിടെ വരുന്ന ആൾക്കാർ, അത് ഞാൻ പറയാൻ മറന്നൊരു സംഗതിയാണ്, വരുന്ന ആൾക്കാർ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരാണ്, അവർ ആ രംഗത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് കവിഞ്ഞ് അതിൽ നിന്ന് മാറി വേറൊരു രംഗത്തേക്ക് പോകാറില്ല. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇടയിൽ.
ശ്രീ തിരുവല്ലം ഭാസി, എന്തായാലും ഇപ്പോഴത്തെ ഒരു യുവതലമുറയായിട്ട് കൂടുതൽ താങ്കൾ അടുത്ത് ബന്ധപ്പെടുന്നുണ്ട്, യുവതലമുറ കൂടുതലായിട്ട് ഇതിലേക്ക് വരാനുള്ള ഒരു താല്പര്യം, രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്, എന്താ തോന്നുന്നത്?
നിർഭാഗ്യകരം എന്ന് പറയട്ടെ രീജു, നമ്മുടെ പ്രത്യേകിച്ച് മലയാളികള് ഇവിടെ ഇന്ത്യ ഇവിടെ ഓസ്ട്രേലിയ വന്നത് കേരളത്തിലെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണോ എന്ന് പോലും പലപ്പോഴും ഞാൻ ഇവിടുത്തെ പത്രങ്ങളിലെ വാർത്തകൾ കാണുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. കേരളത്തിലെ ഓരോ പ്രാദേശിക പാർട്ടിയുടെയും അല്ലെങ്കിൽ അവിടുത്തെ മറ്റു പാർട്ടികളുടെയും അതിൻ്റെ ശാഖകളുമായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന കാണുമ്പോൾ അതിലേക്ക് ഞാൻ പലപ്പോഴും തോന്നാറുണ്ട് അതല്ലല്ലോ നമുക്ക് വേണ്ടത്, നമ്മൾ അതല്ല നമുക്കൂടെ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടെ സിറ്റിസൺ കിട്ടി അല്ലെങ്കിൽ ഇവിടെ പെർമനൻ്റ് ആയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കേണ്ടതും അതിൻ്റെ ഒരു ഭാഗമാകേണ്ടതും, അല്ലാതെ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അത് അതേപടി അതിൻ്റെ പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൻ്റെയും ഒരു പാർട്ടായിട്ട് നമ്മൾ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. എന്തായാലും ഒരു മലയാളിയുടെ ഭാഗത്തുനിന്ന് വളരെ ഈ ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തോട് വളരെ നിഷേധ സമീപനമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹം.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ തിരുവല്ലം ഭാസി ഇപ്പോൾ ഈ ലൈവ് ടോക്ക് ബാക്കിൽ സംസാരിച്ചതിന്. അതോടൊപ്പം തന്നെ കെ സി അബ്രഹാം താങ്കൾക്കും വളരെയധികം നന്ദി ഇതിന് സംസാരിച്ചതിന്. ഒരുപാട് ശ്രോതാക്കൾ വിളിക്കാൻ ശ്രമിച്ചിട്ട് പലരുടെയും നമ്പർ വന്ന ശേഷം കട്ടായിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഈ വിഷയത്തിൽ ഇനിയും ടോക്ക് ബാക്കുകൾ നടത്തുന്നുണ്ട്, അപ്പോൾ തീർച്ചയായും ശ്രോതാക്കൾക്ക് വിളിക്കാൻ കഴിയും.